ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
பூர்ணாத் பூர்ணாத் புருஷா என்று புருஷ சப்தத்தின் விற்பத்தி பரையும் அர்த்தமாயிருக்கணும். ஆந்தரிகமாயும் பூர்ணமாயும் இருக்கிறது புரிசேனா. സർവപുരികളിലും അത് ശയിക്കുന്നു, എന്നിട്ട് സ്ഥിതി ചെയ്യുന്നു. സർവശരീരങ്ങളിലും സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയും പറയാം. പൂർണ പുരുഷ പുരി സേനാഗ്വാ പുരുഷ. ഈ പുരി ശരീരം നശിക്കുന്ന, അതുകൊണ്ട് പുരുഷനെ കുറിച്ചുള്ള നമ്മുടെ ബോധം ഉത്പത്തി വിനാശങ്ങളോടുകൂടിയതാണ്. കാരണം ഞാൻ ജനിക്കുന്നു, ഞാൻ മരിക്കുന്നു എന്നറിയുന്നു. അപ്പൊ തന്റെ ജന്മനാശങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരുവന് പുരുഷനെ എങ്ങനെ സത്യമായി ഗ്രഹിക്കാൻ കഴിയും? അതുകൊണ്ട് പ്രത്യേകം പറയുന്നു സത്യം അസത്യമാണ്. തന്റെ അനുഭവം പോലെ ജന്മനാശങ്ങളുള്ളതല്ല, അത് പൂർണ്ണമാണ്. അങ്ങനെയുള്ള അക്ഷരം പുരുഷം തദൈവ പരമാർത്ഥ സ്വഭാവ്യ അക്ഷരം. അതിന്റെ സ്വഭാവമാണ് പരമാർത്ഥത എന്ന് പറയുന്നു. അക്ഷരം അക്ഷരണ. എന്തുകൊണ്ട് അക്ഷരം എന്ന് പറയുന്നു? അതിന് ക്ഷരണം സംഭവിക്കുന്നില്ല. ക്ഷരണം, അത് വിശീർണമായി ക്രമമായി പരിണമിച്ച് നശിക്കാതെ സംഭവിക്കുന്നില്ല. അതിന് ഹേതുവായ ക്ഷതങ്ങളൊന്നും അതിന് സംഭവിക്കുന്നു. അതിനെ മുറിപ്പെടുത്താൻ മതി. ഇതെല്ലാം പറയുന്നത് ഈ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരുവന്റെ ബോധത്തെ നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പുരുഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, എന്നുവെച്ചാൽ തന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം അനുഭവപ്പെടുന്ന എന്താണ്? അത് അക്ഷരണം. തനിക്ക് പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബാല്യം യൗവനം വാർദ്ധക്യം ഇതോരോന്നും വന്നു ചേരുന്നു അല്ലെങ്കിൽ കടന്നു പോകുന്നു. അവ ക്ഷരണം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി പുരുഷനാണെന്ന് പറഞ്ഞാൽ ഈ പരിണാമത്തോടുകൂടിയെ തന്നെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അല്ലാതെ ആർക്ക് ചിന്തിക്കാൻ കഴിയും? തന്നെ കുറിച്ച് ബാല്യമെന്നോ യൗവനമെന്നോ വാർദ്ധക്യമെന്നോ അല്ലാതെ ഇതൊന്ന് വേറിട്ട് ഒരു തന്നെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. ഇത് അക്ഷരണമാണ്, അക്ഷതമാണ്. ഇതിനെല്ലാം ഹേതുവായിരിക്കുന്ന ക്ഷതമാണ്. ക്ഷതം കൊണ്ട് ക്ഷരണം സംഭവിക്കുന്നു. ക്ഷരണത്തിനുള്ള നിമിത്തങ്ങൾ കാലം തന്നെ ഈ ശരീരത്തിൽ ക്ഷതങ്ങളേപ്പിക്കുന്നു. അപ്പോൾ അത് ക്ഷയിക്കുന്നു. അപ്പൊ അതിനോട് മനസ്സ് താതമ്യപ്പെടുമ്പോൾ തന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ക്ഷയിക്കുന്നവൻ, പരിണമിക്കുന്നവനാണ്, നശിക്കുന്നവനാണ്. മറിച്ച് തന്നെ പുരുഷനായി പുരിയിൽ നിന്ന് വേറിട്ട് പുരിയിൽ ശയിക്കുന്നവനായി ധരിക്കാൻ പറ്റുന്നത്. ഈ പുരിയുമായി ബന്ധപ്പെട്ട് എന്നെ ചിന്തിക്കാൻ കഴിയുന്നത്. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത്. ക്ഷരണ അക്ഷതത്വ അക്ഷയത്വ ആത്യന്തികമായി ക്ഷയം സംഭവിക്കുന്നില്ല. താൻ നാളെ ഇല്ലാതായിത്തീരും എന്ന് ധരിക്കുമ്പോഴും അവിടെ പരമാർത്ഥം അതല്ല, അക്ഷയമാണ്. ഒരു തരത്തിലുള്ള നാശം അതിന് സംഭവിക്കുന്നില്ല. പരിണാമം കൊണ്ടോ മറ്റെന്തെങ്കിലും ക്രിയകൾ കൊണ്ടോ പുരുഷന് നാശം സംഭവിക്കുന്നില്ല എന്നാരാണോ അറിയുന്നത്? അക്ഷരമായ പുരുഷനെ ആരാണോ വേദ വിജാനാദി, ഏതുകൊണ്ടോ ഏത് വിദ്യ കൊണ്ടാണോ ഏത് പരാവിദ്യ കൊണ്ടാണോ സുസറിയുന്നത്, താം ബ്രഹ്മവിദ്യാം ബ്രഹ്മവിദ്യയെ തത്തതോ യഥാവത് പ്രോവാച പ്രബ്രൂയാത്. ആ ബ്രഹ്മവിദ്യയെ യഥാവത് പ്രവാച പ്രബ്രൂയാത് പറയും, ഉപദേശിക്കും എന്നാണ്. പ്രബ്രൂയാത് പറയും, പറയണം എന്നിവിടെ ഉണ്ട്. ഒരു നിയമമായിട്ട് പറയുകയാണ്, അതങ്ങനെ പറയണം. യോഗ്യതയുള്ളവനോടിത് വ്യക്തമായി പറയണം എന്നാണ്. എന്തിനാ ആചാര്യൻ നിയമം വയ്ക്കുന്നു? കോ വിധി കോ നിഷേധ എന്ന് തത്വജ്ഞാനെ കുറിച്ച് പറയുമ്പോൾ അവിടെ എന്താ വിധി, എന്താണ് നിഷേധം? അങ്ങനെയുള്ള നമ്മൾ ധരിച്ചിരിക്കുന്നതും വിധി നിഷേധങ്ങൾക്കുപരിയാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എന്തിനാ ഒരു വിധി പോലെ പറയുന്നത്? ആചാര്യനത് ചെയ്യണം, വിധിക്കാനാരാ പറയുന്നു? ആചാര്യസ്യപ്പി അയം നിയമോ ന്യായപ്രാപ്തശിക്ഷ നിസ്താരണം അവിദ്യാമഹോദധേഹേ. അത് ശ്രുതി ബോധിപ്പിക്കുകയാണ്. ശ്രുതി വിധിക്കുകയല്ല, വിധിക്കാൻ പാടില്ല എന്ന് ശ്രുതി തന്നെ നിശ്ചയിച്ചതാണ്. എന്നാൽ ഇതൊരു വെളിപ്പെടുത്തലാണെന്നോ? എന്താണ് ആചാര്യസ്യപ്യ നിയമ? ആചാര്യനും അങ്ങനെ ഒരു നിയമം ഇരിക്കുന്നു. ആചാര്യനും ഈ പ്രകൃതിയെ അനുസരിക്കുന്നവനാണ്, പ്രകൃതിയുടെ നിയമത്തെ അനുസരിക്കുന്നവനാണ്. എന്തുകൊണ്ട്? ആചാര്യനും ഈ പ്രകൃതിയുടെ ഭാഗമായ ശരീരം മനസ്സ് ഇതോടുകൂടിയിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതിയുടെ നിയമങ്ങളെ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഗുരുവിലും അങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്നു, സ്വയം നിലനിൽക്കുന്നു. ഒരു വിധി നിഷേധങ്ങൾക്കുപരിയാണ്. വിധിക്ക് വിധേയനായിട്ടല്ല, മറിച്ച് സ്വയം ആ നിയമത്തെ അംഗീകരിച്ചുകൊണ്ട്, സ്വയം ആ നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നു. അതാണ് അയം നിയമ. അതുകൊണ്ട് പറയാം, എന്താണ് ആചാര്യനും അങ്ങനെ ഒരു നിയമമുണ്ട്. എന്താണ് ന്യായപ്രാപ്ത സശിക്ഷ നിസ്താരണം അവിദ്യാമഹോദധേഹി? അതാണ് ആ നിയമം. ന്യായപ്രാപ്തമായ സശിക്ഷ്യം, ന്യായപ്രാപ്തമായ സശിക്ഷ്യൻ ന്റെ നിസ്താരണം, ആ ശിഷ്യനെ നിസ്താരണം ചെയ്യുക. എവിടെ നിന്ന്? അവിദ്യ മഹോധദേഹേ, അവിദ്യയാകുന്ന മഹാസമുദ്രത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക, പൊക്കിയെടുക്കുക, ഉയർത്തുക. അത് ആചാര്യനിൽ ഉള്ള ഒരു നിയമമാണ്. ആചാര്യനിൽ അത് സ്വയം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവിടെ ഒന്ന് പറയുന്നു, സശിഷ്യായ. നമുക്ക് ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും എല്ലാവർക്കും. എന്താണ് സദ്ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാ ശിഷ്യന്മാർക്കും മനസ്സിലാവും. എല്ലാ ശിഷ്യന്മാരും സദ്ഗുരുക്കന്മാരെ തേടി നെട്ടോട്ടമാണ്. ഇവിടെയാണ് ഒരു സദ്ഗുരുവിനെ കിട്ടുന്നത് എല്ലാവരും. അതുകൊണ്ട് സദ്ഗുരു എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാകും, ചുരുങ്ങിയ പക്ഷം ഒന്നെങ്കിലും മനസ്സിലാകും. എന്റെ ഗുരു സദ്ഗുരു, ബാക്കിയുള്ള സർവ ഗുരുക്കന്മാരും അസദ്ഗുരുക്കന്മാരും ഇത്രയെങ്കിലും മനസ്സിലാകും. പക്ഷെ ഈ ഓടുന്നവർക്കും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്, ആരാണ് ഈ സശിഷ്യൻ? അത് മനസ്സിലാകത്തില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. എനിക്കൊരു സദ്ഗുരുവിനെ പ്രാപിക്കണം, അതിനുള്ള എന്താണ് ഒരു വെമ്പൽ, അതാണ് സദ്ഗുരുവിനെ പ്രാപിക്കണം, മോക്ഷം നേടും. പക്ഷെ ആരാണ് പ്രാപിക്കേണ്ടത് സദ്ഗുരുവിനെ? ഇവിടെ പറയുന്നു ഭാഷകാരൻ, സശിഷ്യൻ. സശിഷ്യനാണ് സദ്ഗുരുവിനെ പ്രാപിക്കുന്നത്. അത് അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ, ഒരുവൻ ആത്മനിഷ്ഠമായി ചിന്തിച്ചാൽ, എന്താണ് സശിഷ്യനാണ് സദ്ഗുരുവിനെ പ്രാപിക്കേണ്ടതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവന് ഓട്ടം നിർത്തും. കാരണം സശിഷ്യൻ പ്രാപിച്ചാൽ മതിയല്ലോ, ബാക്കിയുള്ളവരെല്ലാം കുറച്ച് ദൂരെ നിന്നാൽ മതി, കൂടുതൽ അടുത്തു പോകേണ്ട കാര്യമില്ല. കാരണം ഇവിടെ അനുവദിക്കുന്നില്ല ശാസ്ത്രം വേദം അത് അംഗീകരിക്കുന്നു. സദ്ഗുരു എന്ന് പറയുന്നത് സത്ശിഷ്യന് മാത്രമുള്ളതാണ്, അവർക്ക് മാത്രമുള്ളതാണ് സദ്ഗുരു. അതുകൊണ്ട് എടുത്തു പറയുന്നത് സത്ശിഷ്യ നിസ്താരണം. ചിലരെങ്കിലും മനസ്സിൽ തോന്നും സദ്ഗുരുക്കന്മാര് അങ്ങനെ ഒരു ഭേദമുണ്ടോ, നല്ലവനെന്ന് ചീത്തയെന്ന്, പാവികളെയും പുണ്യവാന്മാരെയും എല്ലാവരെയും രക്ഷിക്കുന്നവരാണല്ലോ. പിന്നെ സശിഷ്യനെന്ന് എന്തിനു പറയണം? ഇവിടെ പറഞ്ഞു വിദ്യ അതിന്റെ ഫലം സശിഷ്യനെ സംഭവിക്കത്തുള്ളൂ. ആ ഒരു കാര്യത്തിന് ഒരു സശിഷ്യനും മാത്രമേ സദ്ഗുരുവിൽ നിന്നും ഫലമുണ്ടാകത്തുള്ളൂ. ഇവരുള്ളവർ പാപികൾ, സദ്ഗുരുക്കന്മാരങ്ങനെ ഒരു വിഭജനം ചെയ്യുമോ? അപ്പൊ ശിഷ്യന്മാരല്ലാത്തവർക്ക് എന്താ ഫലം എന്നുള്ളത് ആരോ അവർക്ക് തന്നെ അനുഭവമുള്ള കാര്യമാണ്. സദ്ഗുരുവിന്റെ സന്നിധിയിലും അവർക്ക് കാര്യമായ ഫലമൊന്നും ഉണ്ടാകത്തില്ല. അതല്ല സ്വാനുഭവം തന്നെ പ്രമാണം. അപ്പൊ സദ്ഗുരുവിൽ നിന്ന് സശിഷ്യനെ ഫലം ഉണ്ടാക്കുന്നു. എന്ത്? നിസ്താരണം അവിദ്യാമഹോധതി. ആ ഫലത്തെ ഉദ്ദേശിച്ച പറയുന്നു. ഈ അവിദ്യാമഹോധതിയിൽ നിന്നുള്ള നിസ്താരണം സശിഷ്യനെ സംഭവിക്കത്തുള്ളൂ സദ്ഗുരുവിന്. പിന്നെ ബാക്കിയുള്ളവർക്ക് സദ്ഗുരു എങ്ങനെ ഉപകരിക്കും? നടുവേദന മാറാനും പല്ലുവേദനമൊക്കെ ഉപകരിക്കും, അതൊക്കെ സംഭവിക്കും. അവിദ്യാമഹോധതിയിൽ നിന്നുള്ള നിസ്താരണം സശിഷ്യനെ സംഭവിക്കപ്പെടും. അന്യാർത്ഥം ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി ഇങ്ങനെ പറയുന്നല്ലേ. അവിടെ നമ്മളിത് ചർച്ച ചെയ്ത കാര്യമാണ്. ഫലം യോഗ്യതയ്ക്കനുസരിച്ച് ഗുരുവിന്റെ അനുഗ്രഹത്തിന് പക്ഷഭേദമൊന്നും, ഈശ്വര കൃപയ്ക്ക് പക്ഷഭേദമല്ല. അത് സർവ ജീവികളിലും ഒന്നുപോലെ. അത് ഈശ്വരന് അഭിമുഖമായി നിന്നാലും ശരി, ഈശ്വരന് പുറംതിരിഞ്ഞ് നിന്നാലും ശരി, അടുത്തിരുന്നാലും ശരി, അകന്നിരിഞ്ഞാലും ശരി, അതുപോലെ തന്നെ ഗുരുവിനെ സംബന്ധിച്ച് അത് പുകഴ്ത്തിയാലും ശരി, നമ്മൾ ഇകഴ്ത്തിയാലും ശരി, അതിന് വ്യത്യാസമല്ല. എന്നിട്ടും പറയുന്നു സശിഷ്യനെ കുറിച്ച്. ആ അവിദ്യാമഹോധതയിൽ നിന്നുള്ള നിസ്താരണം അത് സശിഷ്യനെ സംഭവിക്കുന്നുള്ളൂ. അപ്പോ പാപികളും ദുഷ്ടന്മാരും ഗുരുവിന്റെ സമീപത്ത് ചെല്ലണ്ടേ എന്ന് ചോദിച്ചാൽ, ഗുരുവിന്റെ സമീപത്തിൽ എപ്പോഴാണ് അവന്റെ പാപവും ദുഷ്ടതയും എല്ലാം നിവർത്തിക്കുന്നത്? അപ്പോ അവന് അത് സംഭവിക്കും. പാപിയെ രക്ഷിക്കും എന്ന് പറയുന്ന അതാണ്. പാപിയെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ പാപിയെയും പാപത്തെയും രക്ഷിക്കുമെന്നല്ല, അല്ലെങ്കിൽ പാപത്തെ സംരക്ഷിച്ചുകൊണ്ട് പാപിയെ രക്ഷിക്കുമെന്നുള്ളതാണ്. പാപത്തെ നിവർത്തിപ്പിച്ചുകൊണ്ടാണ് പാപിയെ രക്ഷിക്കുന്നത്. അപ്പൊ അവൻ ഇതൊരു അവകാശമാതാവിട്ടെടുക്കുകയാണ്. എന്താണ്? എനിക്ക് എന്റെ പാപങ്ങളെന്നെ സംരക്ഷിക്കണം, എന്നാൽ ഞാൻ പാപി അല്ലാതാകുകയും വേണം. അത് സംഭവിക്കത്തില്ല. അതിനവൻ സശിക്ഷനായാലേ പറ്റും. സശിക്ഷനാകുന്നപ്പോ ആ പാപനിവൃത്തിയിലേ സംഭവിക്കും. പാപനിവൃത്തിക്ക് ഒരു സഹായിക്കും, പക്ഷേ പാപനിവൃത്തിയിലൂടെ അശിക്ഷനാകുമ്പോൾ അവിദ്യാമഹോധതിയിൽ നിന്നുള്ള നിസ്താരണം സംഭവിക്കും. ഇത് ആചാര്യന് ഒരു നിയമമായിരിക്കുന്നു. ശിഷ്യന്മാരിൽ ഇതൊരു വിധിയായി വരിക്കുന്നു. ശിഷ്യന്മാരെന്ത് ചെയ്യുന്നു? ആ ശിക്ഷ്യത്വത്തിന് വേണ്ടി പ്രയത്നിക്കും. അതാണ് വിധി. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുമെന്ന് നിയമമൊന്നുമില്ല. അങ്ങനെ ആയിരുന്നു ഈ ലോകം തന്നെ രക്ഷപ്പെട്ടു പോകുന്നു, എല്ലാവരും തന്നെ മുക്തരായത്. അപ്പോൾ അത് നിയമമല്ല, അതൊരു വിധിയാണ്, ശാസ്ത്രത്തിന്റെ വിധിയാണ്. ആ സശിഷ്യത്വത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സാധനയും സാധ്യവും? ഒരു സാധ്യത്തെ മുൻനിർത്തി അവൻ സാധനയിലൂടെ സഞ്ചരിക്കുകയാണ്. അവൻ സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കും. എന്തുകൊണ്ട്? അവനെ സംബന്ധിച്ച് അത് വിധിയാണ്, നിയമമല്ല. ആചാര്യനെ സംബന്ധിച്ച് അങ്ങനെയല്ല, അത് നിയമം. ആരുടെ നിയമം? ഈശ്വരീയമായ നിയമം. ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഈശ്വരന്റെ നിയമങ്ങളുണ്ട്. അതിലൊരു നിയമമാണ് എന്താണ്? ആചാര്യൻ സശിക്ഷൻ ഈ സംസാര മഹോധതയിൽ നിന്നും മോചിപ്പിക്കുന്നു. അത് ആചാര്യനിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആചാര്യൻ അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു ഈശ്വരീയ കൃത്യം എന്നുള്ള നിലയ്ക്ക് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവന്റെ കൃത്യങ്ങളൊന്നും ഈശ്വരീയ കൃത്യമല്ല, ജീവകൃത്യമാണ്. കർമ്മം, ഭോഗം, ഇതെല്ലാം ജീവകൃത്യം. ആ ജീവകൃത്യത്തിൽ ഈ സശിക്ഷിത്വം എന്ന് പറയുന്ന എന്താണ്? വിധിയിലൂടെ പ്രാപിക്കേണ്ട ഒന്നാണ്. ഇതൊക്കെ ശാസ്ത്രവിധികളെ സ്വീകരിച്ച് സ്വയം അനുഷ്ഠിച്ച് അതിലൂടെ പ്രാപിക്കേണ്ട ഒന്നാണ്. അങ്ങനെ പ്രാപിക്കുന്ന യോഗ്യനായ ഒരു ശിഷ്യൻ മാത്രമേ ഈ ആചാര്യൻ നിന്ന് മുഖ്യമായ ഫലം കിട്ടത്തുള്ളൂ. അവർക്കെല്ലാം കിട്ടുന്നത് ഗൗണമായ ഫലങ്ങളാണ്, അല്പമായ ഫലങ്ങളാണ്. അതിനാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ആചാര്യശാപ്യായ നിയമവും. ആചാര്യനിലും ഇങ്ങനെയൊരു നിയമം നിലനിൽക്കുന്നു. എന്താണ് ന്യായപ്രാപ്തി? സശിക്ഷ നിസ്ധാരണം, ന്യായപ്രാപ്തമായ, വിധിവത് പ്രാപ്തമായ, ശാസ്ത്രവിധി അനുസരിച്ച് ഗുരുവിനിൽ പ്രാപ്തമാകുന്ന സശിക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ ഗുരുവിനിൽ ആ സശിഷ്യത്വം പ്രാപ്തമാകുന്നു, ആ ശിഷ്യഗുണങ്ങൾ ഒരുവിനിൽ പ്രാപ്തമാകുന്നു, അതിന് വിധി അനുസരിച്ചേ പറ്റുള്ളൂ. ശാസ്ത്രത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അവൻ പരിപാലിച്ചേ പറ്റൂ. അങ്ങനെ പരിപാലിക്കുമ്പോൾ അവനിൽ അത് പ്രാപ്തമാകും, സശിഷ്യത്വം. അപ്പോ ഗുരു ശിഷ്യനും പ്രാപ്തമാകും. എന്നാലേ അവിടെ ഗുരുവിനും എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റും. അവനെ എന്ത് ചെയ്യുന്നു? അവിദ്യാമഹോധതയെ നിസ്സാരണം. അവന് അവിദ്യാമഹോധതയിൽ നിന്നും മോചിപ്പിക്കുന്നു ഗുരു എന്ന. ആരാണ് സദ്ഗുരു എന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതിനുപരി ആരാണ് സശിഷ്യൻ എന്ന് മനസ്സിലാക്കുന്നു. ഗുരുവിന്റെ ഉപദേശത്തിൽ നിന്ന് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്, ആരാണ് സശിഷ്യൻ. അപ്പോ സദ്ഗുരു പ്രാപ്തമായിക്കോളും. അതാണ് ഇവിടെ ഈ അവസാനത്തെ മന്ത്രത്തിൽ ഭാഷകാരം വെളിപ്പെടുത്തിയിരിക്കുന്നത്. തസ്മൈ സ വിദ്വാൻ ഉപസന്നായ സമ്യക് പ്രശാന്തചിത്തായ ശമാന്വിതായ യേനാക്ഷരം പുരുഷം വേദ സത്യം പ്രോവാചതാം തത്വതോ ബ്രഹ്മവിദ്യാ.